അള്ള പറഞ്ഞ മുസ്ലാം. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുന്നറിയോ? ആ അതാരസം ഈ ഹൗസിൽ കുളിക്കാക്കി, കുളിക്കാക്കിയത്. എന്നിട്ടോ കുളിക്കുന്ന അള്ള പറഞ്ഞു യഗ്തിസാലിന, ഖുർആൻ മറിച്ച് നോക്കിയാരോ യഗ്തിസാലിന്ന് അള്ള കുളിക്ക് പറഞ്ഞത്. ആ അത്താ തക്തസിലു, അവർ കുളിക്കുന്ന നമസ്കരിക്കാൻ പാടില്ല. നോക്ക്, അവ യഗ്തിസാലി എന്ന് കുളിക്കും, ഉളു എന്ന് ഇങ്ങ നമ്മെന്ന് പറയുന്ന അതിനെന്താ വസിലു എന്നുള്ള പറഞ്ഞു അവിടെ മാറ്റി ഉളു ഉളു എന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ടോ അവിടെ തന്നെ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാ. അബൂഹുറൈറ നബി ഹുറൈറ തവല്ലഊമിമ്മ മസ്സത്തിന്നാറൂ. ഉബർ പറയാ, അല്ലാഹു റസൂല് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ? തവല്ലഊ, നിങ്ങൾ ഒതുണ്ടാക്കണം. ഇമ്മ മസ്സത്തിന്നാറൂ, അഗ്നി സ്പർശിച്ച് ഏത് കാര്യം തിന്നാലും, ബിസ്ക്കറ്റ് തിന്നാലും അപ്പൊ ഒതുണ്ടായിക്കൊള്ളണം. സഹീൽ ബുഖാരി മുസ്ലിമൊക്കെ നോക്കൂ. ഇത് എന്താ പറഞ്ഞത്? തവല്ലഊ മിമ്മ മസ്സത്തിന്നാറൂ, അഗ്നി സ്പർശിച്ചത്, തീ കൊണ്ട് വേവിച്ച ഉണ്ടാക്കി എന്തായാലും തിന്നാലും ഒന്നുണ്ടാക്കണം. വേറെ അജീത് ഉടൻ തന്നെ ഒരെല്ലാം വേവിച്ചൊരാട്ടിന്റെ തോളിന്നിങ്ങനെ കത്തിയോണിങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ തിന്നു, തിന്നുമ്പോഴാണ് നമസ്കാരത്തിന് വിളി കാട്ടത്. വതറഹസിക്കീന, അങ്ങനെ കത്തി കണ്ട് വെച്ചിട്ട് വസല്ല, നബി നമസ്കരിച്ചു, വലം മെത്തവത് ഒതുണ്ടാക്കിയിട്ടില്ല. രണ്ടാൾ അരീതിന്റെ കാര്യം വേണ്ട, പൊട്ടിത്തിരിച്ചു. നമുക്ക് ചെറിയ നിർത്താൻ പറ്റില്ല ആചാര്യ വൈരുദ്ധ്യങ്ങൾ. അപ്പൊ പഠിക്കുന്ന വൈരുദ്ധ്യം കണ്ടങ്ങള്, ഏത് അഗ്നി സ്പർശിച്ച എന്ത് നിന്നുപോയാൽ നിങ്ങൾ ഒതുണ്ടാക്കണം. അപ്പൊ പറയുക തൊട്ട് തന്നെ വേറെ അജീത് എന്താന്ന, നബി നല്ല ആടി വേവിച്ചിട്ട് അത് കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് അത് തിന്നുമ്പോഴാണ് നമസ്കാരത്തിന് സമയം നിസ്കരിച്ചു. അങ്ങനെ ആ കത്തി അവിടെ വെച്ച് ഒതുണ്ടാക്കാൻ നമസ്കരിച്ചു. നോക്ക്, ഒതു വന്നു എന്ന് വാക്ക് ധരിപ്പിക്കാൻ വേണ്ടി മൂപ്പര് കെട്ടിണ്ടാക്കിയിട്ട് പോലെ അജീത് കാണ അത്ര. ഇനി അതിനു മുമ്പ് ഒരു കാര്യമുണ്ടല്ലോ, ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം അതാണ്. അതിപ്പോ ഖുർആൻ അങ്ങനെ ബാങ്ക് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിക്കുന്നല്ല, വിളിയെന്നാ പറഞ്ഞു. യാ അയ്യല്ലീ നാമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്തഗ്ഫിറു ലില്ലാഹി വതുബ് ഇലൈഹി ദാലികും ഖൈറുൽ ലക്കും മിൻ കുന്തും തഅലമൂന. അങ്ങനെ ഒരു വിളി ഉണ്ടാ, എന്താ അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞ വിളിയാണ്. ഇന്നും അറേബ്യയിൽ അത് ഭാഗ്യമായി നടക്കുന്നു. ഭാഗ്യമായി എന്നല്ല, നമസ്കാര സമയമായാലും പോലീസുകളൊക്കെ ഉണ്ടെങ്കിൽ അസ്സലാ 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 എന്ന് അവർക്കൊക്കെ ഷട്ടറൊക്കെ താത്തി അടച്ച് അതൊക്കെ സ്വഭാവം. ഇതാണ് വാസ്തവത്തിൽ നബിയുടെ കാലത്തുണ്ടായിരുന്നു ജുമാക്ക്, മനസ്സിലായോ? എന്നിട്ട് അതിനെന്താന്ന് പറഞ്ഞാല് ഒരു വാങ്കി എന്ന് പറയുന്നത്. ആ വാങ്കിന്റെ ചരിത്രം എങ്ങനെ അറിയാം? നബി ജീവിച്ചിരിക്കുന്നുണ്ട്, വഹ്യി സ്തംഭിച്ചിട്ടുമില്ല. പടച്ചമ്പ്രാമ്പിന്റെ ഹയ്യ തന്നെയാണല്ലോ, സംശയമില്ലല്ലോ. അപ്പൊ മൂന്നും അവിടെ ഉണ്ട്. എന്നിട്ടിപ്പോ നമസ്കരിക്കാൻ വിളിക്കുന്ന വലിയൊരു കാര്യമാണെങ്കിൽ പടച്ചമ്പ്രാൻ ജിബ്രീൽ മൂവനെ വഹിയറിയിക്കില്ലേ? അതിന് സ്വപ്നം കണ്ടതാ ചരിത്രം ഞാൻ പറയുക, സമയം വരും. സരി, സ്വപ്നം കാണും. എന്തിനെന്ന്, ഒരു കൂട്ടർ പേർ സ്വപ്നം കൊണ്ട് നാഗ്പൂരാണ് കോലുകുളിയാണ് ചണ്ടമുട്ടാണ് ഇങ്ങനെ കണ്ടപ്പോ അങ്ങനെ ചരിത്രം വരണ്ട. ഏതായിരുന്നു അതിന്റെ ആവശ്യം എന്താ? അപ്പൊ അത് പടച്ചമ്പന അതിൽ പ്രശ്നമല്ല. അപ്പൊ എന്നിട്ട് നമ്മളിപ്പോ നിലവിലുള്ള വാങ്ങിന്റെ സ്വഭാവം എന്താണെന്നറിയാം? അത് വിശദമായി പറയല്ല, ചുരുക്കം മിന്നിനോടെ നടത്തിയാ. അശ്വതല്ലായില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കരിക്കാൻ വരാവുന്ന പ്രശ്നമാണ് നമുക്കുള്ളത്. ഹയ്യാലസ്സലാ, നമസ്കരിക്കാൻ വരി, നമസ്കരിക്കാൻ വരി എന്നാണ് ഇപ്പൊ അതുകൊണ്ട് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ധാരണ അങ്ങനെയാണ്. ഇവിടെ ഒരുപാട് തെറ്റുകൾ എന്താണെന്നറിയാം? ഹയ്യ എന്ന് പറയുന്ന പദം തന്നെ സത്യവിശ്വാസികളെ അള്ളാഹുവിനേക്ക് ആരാധന ചെയ്യാൻ വേണ്ടി വരി എന്ന് പറയാൻ വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാത്തൊരു പദം. വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാത്തൊരു പദം എന്ന് മാത്രമല്ല, അറേബ്യൻ നാട്ടുകളിൽ പോയ ആളുകൾക്കറിയാം ഒട്ടകത്തെയും കുതിരയും തൊളിക്കാൻ ഇന്നും അറബികൾ ഉപയോഗിക്കുന്ന ഒരു പദം ഹയ്യ ഹയ്യ. നമ്മൾ ഇവിടെ കാലികളെ ഉപയോഗ പറയുന്നത് ഇതേമാതിരി പദ ഹയ്യ 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 എന്ന് പറയുന്നത്. ഇത് താന പദം, വളരെ താന പദമാണ്. ഹയ്യ ഹയ്യ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി പറഞ്ഞതല്ല, സഹാബാക്കൾ പറഞ്ഞതല്ല എന്ന് വളരെ വ്യക്തത, അതായത് ഖുലഫാഉ റാശിദീങ്ങൾ പറഞ്ഞതല്ല എന്ന കാര്യം വളരെ വ്യക്തത. എന്നാ ഖുർആൻ തആൽ എന്ന് തആലോ വരി എന്നതിന് അർത്ഥത്തിൽ തആലോ എന്ന് അല്ലാഹു ഉപയോഗിച്ചത് എട്ട് സ്ഥലത്ത് അല്ലാഹു ഉപയോഗിച്ചു. എട്ട് സ്ഥലത്ത് നിങ്ങൾ വരിക 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 എന്ന കാര്യത്തിന്. അതെന്താ? ഫഖുൽ തആലൂ നദു അബിനാ അനാ വ അബിനാഅകും വ നിസാഅനാ വ നിസാഅകും വ അൻഫുസനാ വ അൻഫുസകും ഫ ثم نبتهي فنجئ لعنة الله على الكاذبين നബിയോട് പറയാ മുഹമ്മദ് പറഞ്ഞേക്ക് അവരോട് ഖുർആന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഖുർആൻ സത്യ അസത്യ എന്ന കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ അവരോട് പറയാം താരവ് വരിക നോക്കി എന്തൊരു പദാണ് എത്ര ലളിതമായ പദാണ് കേൾക്കാൻ സുഖം എത്ര സുന്ദരമായ പദം താലവ് താൻ ഒരു ബഹുമാനമുള്ള പദല്ലത് താൽ എന്ന് അറിഞ്ഞ നാട്ടിൽ പോയെന്ന് കറിയാം മുഹമ്മദ് താൻ ഞാനൊക്കെ അറിയുന്ന നാട്ടിൽ ഏഴ് കൊല്ലം വേണ്ടിട്ടാളാം എന്നൊക്കെ വിളിക്കല് എന്റെ സ്പോൺസർ ഗതിയില് താൽ ഹമീർ താൽ ഹമീർ ഞാൻ നല്ല പെങ്ങ് പോയിക്കറി താൽ 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 ഹയ്യാന്ന് പറയോ ഒരാ അർജുനത്തെ അയ്യാ എന്ന് വെച്ചാൽ മുഖത്ത് അടിയിട്ടു അത്രയും താണ പതാത് ആ എന്നിട്ട് ഇവിടെ അള്ള പറഞ്ഞെന്താന്നറിയോ താൽ എട്ട് സ്ഥലത്ത് അള്ള പറഞ്ഞു അത് മുബാലിനെ കുറിച്ച് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അവിടെ താലോ എന്ന് പറഞ്ഞു അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ താലോ കിതാബിന്റെ വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരോട് ഈ പറഞ്ഞേക്ക് നിങ്ങൾ വരിക ഇലാ കരിമത്തിന് ഒരു പദത്തിലേക്ക് സവായും ബൈനനാബൈനക്കും നിങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ സമത്വമുള്ള എല്ലാരും അംഗീകരിക്കുന്ന അതെന്താ അല്ലാ നാബുദ ഇല്ല ഇല്ലല്ല അള്ളാഹ്ക്കല്ല ആരാധിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങളും ഞങ്ങളും സമ്മതിക്കുന്നുണ്ടല്ലോ അതിലേക്ക് വരിക താരോ ഇനി ഇങ്ങുന്ത ദുരിദിനൽ ഹയാത്ത ദുന്യാ വസീറത്ത ഫതആലൈന പെണ്ണുങ്ങളോട് പറഞ്ഞു നബിയുടെ ഭാര്യമാരോട് പറഞ്ഞ നിങ്ങൾ വരിയെ ഫതആലൈന ഇതാണ് ഖുർആൻ ഉപയോഗിക്കുന്ന പദങ്ങൾ അല്ലാത്ത ഹയ്യ എന്നൊരു പദം വിശുദ്ധ ഖുർആനിൽ നിന്ന് വരി എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല പിന്നെ അല്ലാ റസൂൽ പറയോ ഇത് നോക്കണം അല്ലാ റസൂൽ പറയില്ല ഖുലഫാഉ റാഷിദീങ്ങളും പറഞ്ഞിട്ടില്ല പിന്നെ എവിടുന്ന് കിട്ടിയത് എന്നിട്ട് അതോ ഹയ്യാലസ്ഥല ഹയ്യാല ഒരുപാട് തെറ്റുകളുണ്ട് നിങ്ങൾ ബാങ്കും ജമാഅത്തും ഖുർആൻ വിരുദ്ധ ബാങ്കും ജമാഅത്തും എന്നൊരു ബുക്കുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാലും എങ്ങനെ വന്നു ഇത് എന്നുള്ളത് ഇത് നോക്കും ഇനി അതിന് കേൾക്കുമ്പോ പറയാൻ എന്താ പറയുന്നത് ബാങ്ക് കൊടുക്കുമ്പോഴേ ബാങ്ക് കൊടുക്കുന്ന മുക്കിന് പറയുമ്പോലെ മറ്റുള്ളവരും പറയണം അതെങ്ങനെയാണ് ഫലായിലും ഒഴിയാണ് അവിടെ പറയാൻ പറ്റൂല അവിടെ ബാങ്ക് പറയുന്ന ആൾ പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് അവിടെ പറഞ്ഞെന്താ അസ്കരിക്കാൻ പറ്റുന്ന അവിടെങ്കിലും എന്താ പറയേണ്ടത് ലാഹവില വരാ പോവത്തില്ലാതില്ല എന്താ അതിന്റെ അർത്ഥം നോക്കണം ഇതൊക്കെ വാസ്തവത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയെന്ന് തെളിവ് വേറെ എന്തെങ്കിലുമാണോ അതിന് അർത്ഥം എന്താണെന്ന് അറിയാം ലാ ഹവില ലാ ഹറക്കത്താന്ന അനങ്ങാൻ പറ്റൂല ഹറക്കത്ത് ഹറക്കത്ത് ചലിക്കുക എന്നാ ഇപ്പൊ ലാ ഹറക്കത്ത് ഇപ്പൊ തന്നെ അനങ്ങാൻ പറ്റൂല ആ ലാ ഹറക്കത്ത ലാ ഹവില വല ഒരു ശക്തി ഇല്ല ഇല്ല ബില്ലാ ഇല്ല അലിയില്ല അതെ ഉന്നതനായ അള്ള വിചാരിച്ച പറച്ചോൻ വിചാരിച്ചാൽ തിരിക്കാൻ വരാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനായിപ്പോ പറച്ചമ്പുറാൻ വിചാരിച്ചാലേ ഇപ്പൊ അത് തിരിക്കാൻ വരാൻ പറ്റുള്ളൂ അതാവാ മറുപടി വരാൻ പഠിപ്പിച്ചു ആ അള്ള എന്താ പറഞ്ഞെന്നറിയോ സത്യവിശ്വാസി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാ കാലു സമീനാ വാത്തായിനാ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയുന്ന അള്ള ഖുർആനെ പറയുന്നത് അള്ള വിചാരിച്ചാലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂല ആ ഇപ്പൊ ഇവിടെ പറഞ്ഞെന്താ ലാ ഹറക്കത്തെ വരാ പോവത്ത അതുപോലെ തന്നെയാണ് ഇഖാമത്തിലും എന്താ പറഞ്ഞത് അഖാമത്തുസ്സല എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ എന്ത് പറയണം അഖാമ അല്ലാഹു ആദാമഹ അഖാമ അല്ലാഹു ആദാമഹ അല്ലാഹു നിലനിർത്തിക്കോട്ടെ ആദാമ അല്ലേ പതിവാക്കിക്കോട്ടെ പടച്ചമ്പുരാനെ നിലനിർത്തിക്കോട്ടെ പടച്ചമ്പുരാൻ പതിവാക്കിക്കോട്ടെ അമ്മക്കനാവില്ല അതുക്കാമത്തെ നിസ്കാരണം കാമത്തിൽ നിന്നുള്ള പദപ്രയോഗം തന്നെ തെറ്റാ വേറെ പറയേണ്ടത് അതെല്ലാം പാടെ പറയല്ലോ ഇപ്പൊ എന്നാ അതിന്റെ മറുപടി നിങ്ങൾ നോക്കൂ അള്ള നിലനിർത്തട്ടെ അള്ള പതിവാക്കിക്കോട്ടെ അമ്മക്കനാവില്ല ഈ ആദ്യം മറുപടിയാ എന്നിട്ട് അള്ളാഹിക്കടെ വെച്ചു കൊടുക്കാതി വരും അതാണ് ഇന്നിപ്പോ തുന്നി സ്റ്റേജുകൾ നോക്കിയത് ആദ്യം വാതു തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മുമ്പ് ആദ്യം ഇപ്പൊ ഖുർആൻ പാരായണം തുടങ്ങിയിരുന്നു മുമ്പ് അതിന്റെ ഇപ്പൊ അത് ഖുർആൻ പാരായണം ചെയ്താലും വാതു ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് വെയ്ത്തുണ്ട് എന്താണ് ബുറുദ ബൂസിരിയുടെ ബുറുദയാണ് അതിന് ജവാബുണ്ട് എന്താണെന്ന് അറിയാം അതിനർത്ഥം എന്താ കഥാ മൗലായ എന്റെ യജമാനന് അപ്പൊ അള്ളാഹുവെ നമ്മുടെ യജമാനൻ അല്ലയാണല്ലോ സല്ലി നോക്ക് നീ സലാത്ത് ചൊല്ലിക്കോ വസല്ലി നീ സലാം ചൊല്ലിക്കോ മൗലായ സല്ലി വസ ഡായ്മൻ പതിവായി ഇടമുറിയാൽ എപ്പോഴും അലാ ഹബീബിക്ക നിന്റെ സ്നേഹിതന്റെ പേരിൽ ഹൈരിൽ ഹൽക്കി കുല്ലിഹിമിൻ എല്ലാ സിറ്റികളിൽ വെച്ചും ഉത്തമനായ റസൂലിന്റെ പേര് സലാത്ത് ചൊല്ലിക്കോ എന്നതിന് മറുപടി പറഞ്ഞു ഉണ്ടാകുന്നു. ആ അപ്പൊ ഇങ്ങനെയാണ് വാസ്തവത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പേരിന്റെ എതിരിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത് ഹയ്യാലായി നല്ല താൽ എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറയാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. പറയാ അതെങ്ങനെ പറയാ ഇല എന്നല്ല പറയാ. നിങ്ങൾ കേട്ട് നോക്കും, ഇപ്പോ ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ഇല സൂക്കി അങ്ങാടിയിലേക്ക്, ഇലൽ മഞ്ചിൽ വീട്ടിലേക്ക്, ഇല കാലിക്കോ കലിക്കത്തിയിലേക്ക്, ഇങ്ങനെ ഇലയല്ലാതെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഉപയോഗിക്കുക? ആ അപ്പൊ അത് ഫീ ആണെങ്കിലോ ഫിൽ ബൈത്തി വീട്ടിൽ, ഫിൽ മസ്ജിദി പള്ളിയിൽ, ഫി സൂക്കി അങ്ങാടിയിൽ എന്ന് പറയും. അങ്ങാടിയിലേക്ക് ആണെങ്കിൽ ഇല സൂക്ക്, വീട്ടിലേക്കാണെങ്കിലും ഇത്, പള്ളിയിലേക്കാണെങ്കിലും മസ്ജിദ്, ആ കാലിക്ക കോഴിക്കോട് വേണമെങ്കിൽ ആ കാലിക്കോ അല്ലെ ഇല മഞ്ചേരി, ഇങ്ങനെയൊക്കെ ഇലാണ് ഉപയോഗിക്കാം. പിന്നെ എങ്ങനെ ഇവിടെ അയ്യ അലസ്സലാം എന്ന് നോക്കണം. അത് രസമായ ഒരു പാട് ഗോപ്യമായ ചില നിവിഡമായ ചില അർത്ഥങ്ങളും നിവിഡമായ ഒരു സംവിധാനങ്ങളിലുണ്ട്. അതിന് വിശദമായി പഠിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ബുക്ക് വായിച്ചു. ആ അവിടെ തെറ്റല്ലേ, ഗ്രാമർ തെറ്റല്ലേ പറഞ്ഞത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഹയ്യ അല, ഹയ്യ അല എന്നല്ല, ഹയ്യ ഇലസ്സല, ഹയ്യ ഇലസ്സല എന്നാ പറയേണ്ടത്. നമ്മൾ പറയണ അങ്ങനല്ല, താലം ഇലസ്സലാതാ ശരിയായി പറയേണ്ടത്. അത് പറയണമെന്നോ പറയണ്ടെന്നല്ല, പറയണ്ട, പറയാനുള്ളത് പറഞ്ഞിട്ടില്ല. പറച്ചമ്പുറം പറഞ്ഞില്ല, റസൂലും പറഞ്ഞിട്ടില്ല, പരഭാവരാശികളും പറഞ്ഞിട്ടില്ല. ആ ഇനി മസ്ജിദാ, പള്ളി ഉണ്ടല്ലോ. ശരിക്കും മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയങ്ങള്, സജദ എന്ന് പറയുന്നതിന്റെ മക്കാന്റെ ഇസ്മാണ് മസ്ജിദ്. ശാഷ്ടാംഗം ചെയ്യുന്ന സ്ഥലത്തെ മസ്ജിദാ. ഞാൻ ഇപ്പൊ ഇവിടെ എന്താണ്ട് നമസ്കരിച്ചാല് ഇതിന്റെ പള്ളിയാ എന്ന് പറഞ്ഞാൽ ഇന്റെ സുഖീയ സ്ഥലാ, ഇന്റെ ഉടമ ഉടമീന്നല്ല പറഞ്ഞത്, അങ്ങനെ അതിനർത്ഥം. അത് വലിയൊരു വെല്ലുവൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെയാണെങ്കിലോ അതിനാണ് മസ്ജിദ്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ എവിടെയെങ്കിലും വോട്ടിന്റെ അരുക്കിട്ടൊരു പായിട്ടോ മുണ്ടിട്ടോ ഒന്നുമില്ല, ഓന്റെ നെറ്റിതലം വെച്ചാൽ ഓന്റെ മസ്ജിദാ, ഓൻ സുഖി ചെയ്യുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥമുള്ളത്, മനസ്സിലായോ? എന്നിട്ട് ഈ പള്ളി തിളച്ചിടാൻ വേണ്ടിയിട്ട് ആരുണ്ടാക്കിയെന്നറിയാം? അബു ഹുറൈറ, അല്ല അജീദ് കെട്ടിയാക്കണം. ഇങ്ങനെ അത്ഭുതമുള്ള അജീദ എന്താക്കിയെന്നറിയാം? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. നോക്കാം ബുഖാരി എന്താ അറിയാം? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ആ നാടുകളിലുള്ള പള്ളിയാണ്. ആ നാടുകളിലുള്ള പള്ളിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ, നാടുകൾ വെച്ച് ഏറ്റവും നല്ല ക്രോധമുള്ളത് ആ നാടുകളുടെ അങ്ങാടികളാണ്. ഇതൊക്കെ ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ഇഷ്ടമില്ലാത്ത ക്രോധമുള്ള ദേഷ്യമുള്ള സ്ഥലമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹുവിന്റെ പള്ളിയാണ് എന്ന് അബൂ ഹുറൈറ റിപ്പോർട്ട്. ഇനി വേറെ ഒന്നുകൂടി എന്താണെന്നറിയോ? ഇപ്പോ സബിയാത്തും യുവില്ലുമില്ലാവില്ലും ഇബാദത്തില്ല എന്ന് പറഞ്ഞിട്ട് റജലും അല്ലക്കും ബിൽ മസാജി എന്ന് പറഞ്ഞിട്ട്, അള്ളാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളി, അള്ളാവിന് ഇഷ്ടം ഏറ്റവും ക്രോധമുള്ള ദേഷ്യമുള്ള സ്ഥലം അങ്ങാടി. എന്നിട്ട് മുമ്പ് പറയുന്ന എന്താ അറിയാം? അവ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നൂട, പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഓത്ത് കഴിഞ്ഞാൽ മറ്റൊരോത്ത് നോക്കി പാർക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗണ്ട്. അപ്പൊ പറയുക, ആ പിന്നെ അള്ളാഹ് ഇഷ്ടപ്പെട്ട സ്ഥല പള്ളിയാണല്ലോ. പിന്നെ ഏഴ് കൂട്ടക്കാർക്ക് അള്ള തണലിടും, അള്ളാഹനെ തണലല്ലാതെ തണലില്ലാത്തൊരു കാലം, അല്ല ഒരു സ്ഥലം, മാഷറ മാസറിയിൽ അള്ളാഹനെ തണൽ മാത്രമേ ഉള്ളൂ. അന്ന് ഏഴ് കൂട്ടക്കാർക്ക് അള്ളാഹു അവനെ തണലിടും. അതിൽ ഒരാൾ ആരാന്നറിയോ? ഓന്റെ ഹൃദയം ഇപ്പോൾ പള്ളിയോട് ഇങ്ങനെ ബന്ധപ്പെട്ടിരുന്ന കുചുറ്റി പാഞ്ഞ് കിടക്കുന്ന ആളാണ്. ഇപ്പൊ മോനെ അതീതമാണ് കെട്ടിണ്ടാക്കി. അള്ള എന്താ പറയണേ? ആ ഇന്ത്യക്കണ്. പടച്ചമ്പ്രൻ എന്താ പറഞ്ഞത്? എന്നാണ് അല്ല പറഞ്ഞു. നോക്ക്, നിങ്ങള് പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞാല് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹം പന്തശീർ ഭൂമിയിലേക്കിട്ട് പറക്കണം. എന്നിട്ടാ അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ സമ്പത്തൊക്കെ തേടിയിട്ട് കുട്ടികളെ പോറ്റാൻ അധ്വാനിക്കണം. അത് എടുക്കാൻ അറിഞ്ഞ അങ്ങാടിക്ക, അങ്ങാടിക്കല്ലറിഞ്ഞ ആ അങ്ങാടി ഗോതമ്പ സ്ഥലല്ലേ? അബൂറയിലാണ് ദൃഷ്ടിയിൽ പേതാ ഏറ്റവും ദേഷ്യപ്പെട്ട സ്ഥല. അപ്പൊ ഖുർആൻ വിരുദ്ധം ഈ സമൂഹത്തെ പള്ളിയിൽ തളച്ചിട്ട് ഒരു പുരോഗതിയും വരുത്താതെ അധവദിക്കുന്ന വിനോദ സമുദായമാക്കണമെന്ന് ബോധപൂർവ്വം മനസ്സിലാക്കുന്ന അസൂത്ര പദ്ധതിയല്ല എന്ന് ആചാര്യപരാതായിരുന്നു. ഇയാൾ പറഞ്ഞെന്താന്നറിയോ, ആ ദേഷ്യപ്പെട്ട തലാണ് അങ്ങാടിയൊക്കെ അങ്ങനെ ഇറങ്ങാൻ പാടില്ല, പള്ളി പോയി കിടക്കുന്നു. എന്തായി പറഞ്ഞത്? അപ്പൊ ഇനി ഞാൻ നമസ്കാരത്തിലല്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അത്തഹിയാത്ത്, അത്തഹിയാത്ത് മുഴുവൻ ഖുർആൻ വിരുദ്ധാന്നാണ് പറയുന്നത്. അതിൽ ഒരുപാട് ഖുർആൻ വിരുദ്ധങ്ങളുണ്ട്. അത്തഹിയാത്ത് ഓതാൻ തന്നെ പറച്ചാൻ വരാൻ പറയാത്ത ഒന്നാം തുടക്കം തന്നെ അത്തഹിയാത്ത് എന്ന പദം തന്നെ തെറ്റാ. അത് അത്തഹിയാത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ പറയാ, എല്ലാ തിരുമൽ കാഴ്ചയും നോക്കിയാ വരാറുണ്ട്. തള്ള വരുന്നതെന്നറിയാം, ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ മുബാറകത്തൻ തയ്യബാ. തഹിയ്യത്തൊക്കെ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോണ്ടാണ് അള്ള പറഞ്ഞു. തഹിയ്യത്തെല്ലാം അള്ളാഹുവിൽ നിന്ന് ഇങ്ങോണ്ടാ, അള്ളാഹുവിന് അങ്ങോണ്ടല്ല. അപ്പൊ അത്തഹിയ്യാത്തിലില്ല എന്ന് പറയാൻ പറ്റൂല. പിന്നെ അത്തഹിയ്യാത്ത് മിൻ ഇൻദില്ലാ എന്ന് അത് പറയേണ്ടതല്ല. കാതിൽ അത്തഹിയ്യാത്തൊന്നുമില്ല, അവിടൊക്കെ തസ്ബീഹല്ലാന്നാ പറഞ്ഞത്. ഇപ്പൊ ഉണ്ടാക്കിയ അത്തഹിയ്യാത്തൊക്കെ ജൂദായിസം നിറഞ്ഞതാണ്, ഖുർആൻ വിരുദ്ധമാണ്. അത് തന്നെ തഹിയ്യത്ത് അള്ളാഹുവിനുള്ളത് അങ്ങനല്ല, അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കിട്ടണ്ടതാ, അതുകൊണ്ട് അതിന് തെറ്റാണ് എന്നാണ് പറയുന്നത്. പിന്നെയാണെങ്കിലോ പിന്നൊരു സലാത്ത് ഉണ്ടായത്, അതിനെല്ലാ നമസ്കാരം എന്നാണ് മൂപ്പർ അർത്ഥം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ചില പറഞ്ഞു വന്നിരുന്നത് എങ്ങനെയാണ്, സലാത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ അത് ദ്വയാർത്ഥം, ജൂത പള്ളികൾ നടത്തും. അപ്പൊ മൂപ്പർ ഉദ്ദേശിച്ചത് എന്താ, ഈ അതീതിലൂടെ കെട്ടി അത്തയ്യാത്ത് ഉദ്ദേശിച്ച ആളെന്താണെന്നറിയോ, ജൂത പള്ളികളൊക്കെ അള്ളാഹുക്കുള്ളതെന്ന് പറയാനാ. അത് എവിടെ അല്ല പറഞ്ഞത്, വലൗലാ ദഫഉല്ലാഹി ഇന്നാസ ബഅദുഹും ബിബഅദിന്റെ ഉദ്യമത്ത് സവാമി വബിയുൻ വസലവാത്തുൻ വമസാജിദുൻ യുദ്ക്കറു ഫിയസ്മല്ലാഹി കസീറാ എന്ന് പറഞ്ഞു. ഒരു ഭാഗം ആളുകളെ മറ്റൊരു ഭാഗം ആളുകളെ കൊണ്ട് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ പിന്നെ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂത പള്ളികളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നേനെ എന്നുള്ള പറയുണ്ടായി. അവിടെ സലവാത്ത് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എല്ലാ നമസ്കാരം പറയണോ, എല്ലാ ഇബാദത്തും പറഞ്ഞൂടെ, എല്ലാം പറ്റിയില്ലേ? അത്ര ചുരുക്കി വളരെ ഷോർട്ടാക്കി വളരെ പരിമിതമാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് ഉദ്ദേശം എന്താ, സലവാത്ത് എന്ന് അവരെ പള്ളിക്കാ പറയാം, പുരോ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ജൂത പള്ളിയിൽ. അപ്പൊ ഈ അർത്ഥം ദ്വയാർത്ഥം കിട്ടാൻ വേണ്ടിയാണ് മൂപ്പര് വാസ്തവത്തിൽ അത് ഉണ്ടാക്കി തീർത്ത്. തയ്യബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, തയ്യബാത്ത് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം, നല്ല സ്ത്രീകള്, ഉപഭോഗ വസ്തുക്കൾ എന്ന് മാത്രമാണ് വിശുദ്ധ കുറിയാണ് അത് ഉപയോഗിച്ചുള്ളൂ തയ്യബാത്ത്. അല്ലാതെ വേറെ അർത്ഥത്തിനേ അത് ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ അള്ളാഹുക്കാണെന്ന് പറയാൻ പറ്റുമോ? നല്ല സ്ത്രീകൾ, നല്ല ഭക്ഷണം, ഉപവാസം അള്ളാഹുക്കാന്ന് പറയാൻ പറ്റുമോ? എന്താണ് ഈ പറയുന്നത്? അത് കുറിയാൻ വിരുദ്ധമാണ് എന്നതിന് എന്നതറിയുന്നു. പിന്നെന്താണ് അറിയാം, സലാമുണ്ടാണ്, അസ്സലാമു അലൈക അയ്യുഹ നബി. ഇത് ഇത്ര കാലവും നമ്മളെ മതപണ്ഡിതന്മാർ മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കാണ് എന്ന് പറയുന്ന വിഭാഗം പോലും അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് അത്തയ്യാത്ത് വിളിക്കുമ്പോൾ മരിച്ചുപോയ നബിയെ നേരെ വിളിക്കുകയല്ലേ ചെയ്യുന്നത്? അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഈ നബിയായിട്ടുള്ളവരെ നിങ്ങൾ ഇസ്ലാമുണ്ടാവട്ടെ. ഇത് എവിടുന്നാ കിട്ടിയത്? ഇത് അള്ളാഹു റസൂൽ പറഞ്ഞു എന്നാ പറയുന്നത്. എന്നാൽ അള്ളാഹു റസൂൽ എങ്ങനെയാണ് അള്ളാഹു റസൂൽ എന്ന് പറയാ, അസ്സലാമു അലൈക അയ്യുഹ നബിയും എങ്ങനെ അള്ളാഹു റസൂൽ, അള്ളാഹു റസൂൽ എന്നെ പറയാം അസ്സലാമു അലൈക അയ്യുഹ നബിയും, ഈ നബി എനിക്ക് ഇസ്ലാം ഉണ്ടാവട്ടെ. പറയില്ല ഒരിക്കലും, അത് ഭ്രാന്തന്മാരേത് പറയുള്ളൂ. പിന്നെ അവിടെ ഇപ്പൊ എന്താണ് മരിച്ചുപോയ നബിയെ വിളിക്കുന്നത്? അത് ശരിക്കല്ലേ. എന്നാ അസ്സലാമു എന്നാണോ പറയേണ്ടത്? ഇവിടെ സംബോധന വാക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കുന്ന, സലാമുൻ അലൈക്കും, അൽഫിലാം ഇല്ലാതെ ഉപയോഗപ്പെടുത്തി അസ്സലാമുന്. അതിന് പിന്നെ അതൊരു തെറ്റോ? പിന്നെ ഒന്നാമത്തെ ഇവിടെ ഏകവചനായിട്ട് ഒരു ബഹുമാനമല്ലാത്തൊരു വചനമാണ് വസീറ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇവിടെ പോയി നമ്മൾ ഒരാളെ കണ്ടാൽ, ഒരാളാണെങ്കിലും, പത്താളാണെങ്കിലും, നൂറാളാണെങ്കിലും പറയാറെന്താ, അസ്സലാമു അലൈക്കും എന്നല്ലേ പറയാറ്? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. അല്ല അംശയുണ്ടോ? ഇല്ല. ഒരാളാണെങ്കിലും അസ്സലാമു അലൈക്കും, പത്താണെങ്കിലും അസ്സലാമു അലൈക്കും. ഇവിടെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നബി ഉണ്ട് സങ്കല്പിക്കാൻ പറഞ്ഞു, ഇപ്പൊ മുഹമ്മദ് നബി ഉണ്ട്, നമ്മൾ മുഹമ്മദിനെ കണ്ടെന്താ പറയാ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്നല്ല പറയാ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്നാ പറയാ, ചിന്തിച്ചോ, ഇങ്ങനെ പറയാ, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്നാ പറയാ. എന്നാ ഇവിടെ മാത്രം എങ്ങനെ അസ്ലാമും അറിയിക്കാതെ മാറുന്നത്? ഏകവചനം വന്നത് എന്താ? എന്നാ അവിടെയും പറയണ്ട അസ്ലാമും അറിയിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എടാ നബീ എന്നൊരു ദ്വയാർത്ഥം ഉണ്ടാക്കാനാണ് അബൂ ഹുറൈറ അത്ത യാതൊരു ഉണ്ടാക്കിയത്. പിന്നെ ചോദിക്കും, നൂറാളെയും പത്താളെയും ഒരാളെയും കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന, അത് പഠിപ്പിച്ചിരുന്ന നമ്മള് അത്തയ്യാത്ത നമസ്കാര അത്തയ്യാത്തിൽ വന്നപ്പോൾ മാത്രം അസ്സലാമു അലൈക്കാൻ ആവാൻ കാരണമെന്ത്? മടി തരണം. ആ വിളി തെറ്റ്, അത് ശിർക്കിന്റെ വിളി. പിന്നെ ആ പദപ്രയോഗം തെറ്റ്, അതിലെ അർത്ഥത്തിന് യുക്തി തെറ്റ്, അതൊക്കെ തെറ്റാണ്. ഇന്നിച്ച് നോക്ക്. പിന്നെ ഒരു ദജ്ജാലൻ നോക്ക്. ദജ്ജാലി എന്ന് പറയും മസീഹ് ദജ്ജാൽ. ദജ്ജാലി എന്നൊരു പദം തന്നെ കുറാനില്ല. അങ്ങനെ ഒരു പദം കുറാനുണ്ടോ? ദജ്ജാലി എന്ന് പടച്ചോളെ വിട്ടിരിക്കുക, ബോധപൂർവ്വം എന്താ അറിയാം? അള്ളാഹ്ക്ക് അറിയാതെ എങ്ങനെ ഒരു കൂട്ടർ ദജ്ജാലേ ചെയ്യുന്നു? അതാ ദിശയെ പറഞ്ഞില്ല. ദജ്ജാൽ എന്നൊരു പദം തന്നെ കുറാനില്ല. ആ വൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. എന്താ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാല്? മസീഹ് മസീഹ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് ഈസാനബിനെ പറ്റിയാ. വലിയ സംശയമുണ്ടോ? മസീഹ് ഈസാനബിനെ പറ്റി അല്ലാത്ത മസീഹ് എന്നൊരു പദം വിശുദ്ധ ഖുർആനിൽ കാണിക്കാൻ പറ്റൂല, സാധ്യല്ല. നമ്മളിൽ നല്ല ദുന്യാവിനൊരു പണ്ഡിതനും സാധ്യല്ല. ഇസ്മു മസീഹ് എന്നാ ഖുർആൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് മസീഹ് എന്നാണ്, ഈസാനബിയുടെ പേര് മസീഹാണ്. ഈ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞതിന്റെ ആ ഘടന തന്നെ വെക്കാം. അപ്പൊ കള്ളനാ ഈസ, കള്ളനാ ഈസ, കള്ളനാ ഈസ എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? കള്ളനാ ഈസ, കള്ളനാ ഈസ. ഇനി നിങ്ങൾ നോക്കൂ, അങ്ങനെയാണെങ്കിൽ തന്നെ എന്നാൽ ഖുർആൻ ഉപയോഗിച്ച കാര്യം കണ്ടല്ലോ. വമിൻ ഫിത്നത്തിൽ എന്ന് പറഞ്ഞൂടെ, പറയാൻ വേണ്ടി ഞാൻ പറയണത്. എന്നാൽ നമുക്ക് സമാനമല്ല, ഖുർആൻ ഉപയോഗിച്ച് പറഞ്ഞൂടെ. ഖുർആൻ ഉപയോഗിച്ചാണ് യജൂജ് മോജൂജ് വരുന്നു. ഖുർആൻ പറഞ്ഞു മുസ്ലിം ഇല്ലാതെ പോയി ഫസാദ് ഉണ്ടാക്കുന്നു പറഞ്ഞു. എന്നാൽ ഖുർആൻ ഉപയോഗിച്ച് യജൂജ് മോജൂജ് ഇല്ലാതെ മാറ്റി വെച്ചിട്ട് അള്ളാഹ് വരെ ആ ദജ്ജാലിനെ പറഞ്ഞ ആരാ പറഞ്ഞത്? ആ അത് തന്നെ ഈസാനബിയുടെ പേര്. അപ്പൊ കള്ളനാ ഈസ, ഈസാനബിയോട് അങ്ങേറെ വിദ്വേഷാചിതന്മാർ, അങ്ങേ അറ്റത്തെ വിദ്വേഷാണ് ഈസാനബിയോട് അവർക്കുള്ളത്. അങ്ങനെ കള്ളനാ ഈസ എന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങളെ കൊണ്ട് കുറഞ്ഞു കളിപ്പിക്കുന്ന സ്വഭാവമല്ലേ വാസത്തിൽ അബീ ഹുറൈറ അജീദയോട് നമ്മൾ പ്രതിഗമിച്ചത്? ഖുർആൻ വിരുദ്ധമാണ്. നിങ്ങൾ സാധ്യത എന്താ അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ അള്ളാഹിന്റെ മുന്നില് അള്ളാഹിന്റെ ദാസൻ അടിമ നിന്നിട്ട് ആരാധിക്കുക, നിസ്കരിക്കുക, അവിടെ മസീന്ന് അള്ള പറഞ്ഞ പേരെന്നെ അള്ള ഉദ്ദേശിക്കുള്ളൂ. നമുക്ക് അതിനെ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. വേറെ പല പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നു. ആ ഒരു പൊങ്ങച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞഞ്ഞമ്മ പറഞ്ഞിട്ട് കാര്യം തെളിവ് കൊണ്ടുവരണം. മസീ എന്ന് പറയാ എന്ന് പറ്റൂല. പിന്നെ പിന്നെ സലാത്താണ്. സലാത്തിൽ തീപ്പ് എന്താ? കാര്യമായി പഠിപ്പിക്കണ്ട, കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താന്ന് പറഞ്ഞാൽ സൂറത്ത് നിസായില് 65-ാമത്തെ ആയത്തിൽ പറയുന്നു, ഫലാവ റബ്ബികലായുമിനൂന ഹത്തായു ഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം മറജൻ മിമ്മാ ഖളൈത വൈസല്ലിമൂ തസ്ലീമാ. അല്ലാഹനെ തന്നെയാണ് ലായുമിനൂന, അവർ സത്യവിശ്വാസികളല്ലാത്തായു ഹക്കിമൂക്ക, അവര് നിന്നെ വിധികർത്താക്കളാക്കുന്നത് വരെ, നിന്നെ വിധികർത്താവാക്കുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും അവരുടെ ഇടയിൽ ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, തുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം, പിന്നെ അവർക്ക് വിധിച്ച വിധിയിൽ അവർക്ക് മാനസികമായി യാതോ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുകയും ചെയ്യുന്നതുവരെ, വൈസല്യമോ തസ്ലീമാ, ആ നബിയെ പൂർണ്ണമായും അനുസരിക്കുന്നതുവരെയും എന്നാണ് പറഞ്ഞത്. വൈസല്യമോ തസ്ലീമാ, നബിയെ പൂർണ്ണമായും അനുസരിക്കുന്നതുവരെയും. അങ്ങനെ തന്നെയാണ് അർത്ഥം മുഹമ്മദ് അൽ അമാനിയുടെ ഖുർആൻ പരിഭാഷയിലും മറ്റുള്ള എല്ലാ പരിഭാഷകളിലും. അവിടെ അർത്ഥം അങ്ങനെ തന്നെ, ആർക്കും തർക്കമില്ല. എവിടെ? സൂറത്ത് നിസാ 65. സൂറത്ത് അഹ്സാബിൽ പറയും 33-32, വമാ ദാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമാ. ആ സഖ്യകക്ഷികളെ നബിക്ക് എതിരിൽ എല്ലാവരും കൂടി ഐക്യമായി. ഇപ്പൊ നമ്മക്കെതിരിൽ പല സ്ഥലത്തും ഐക്യ, ആരൊക്കെ ഐക്യതറിയാം? സുന്നി, ഇടത്, വലത്, അഹമ്മദികള്, ജമാഅത്ത്, നദ്വത്ത്, മുജാഹിദ്, എല്ലാം കൂടിയിട്ട് ഇപ്പൊ നമുക്കെതിരിൽ ഐക്യ. സഖ്യകക്ഷികളാണ്. ആ അതിലൊക്കെ യോജിക്കാം. സമർത്ഥണം, സമർത്ഥണം, തകരണം, തകരണം, ഐക്യ. ഈ ഐക്യബോധം എവിടെയാണ്? നബിയുടെ കാലത്ത് ക്രിസ്ത്യാനിയോ, യൂതന്മാർ ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികൾ യൂതന്മാരെ കണ്ടുകൂടാ, അത്തരീറെ അവർ മുസ്ലിങ്ങളും കണ്ടുകൂടാ. ഇങ്ങനെ ഇവരെല്ലാം പാടെ ഐക്യ, അതിനെ അഹ്സാബ് തന്നെ പറഞ്ഞത്. ആ സൂറക്ക് അഹ്സാബ് തന്നെ. അങ്ങനെ സഖ്യകക്ഷികളെല്ലാം പാടെ കൂടിയിട്ട് നബീനെ അതിനായിക്കാണ് തുരത്തണം, കാറ്റിപ്പറത്തണം വിചാരിച്ച് വന്നപ്പോ അല്ല പറഞ്ഞെന്താന്നറിയോ? ഒമാ ദാദവുമില്ല ഈ മാനം മൊത്ത സിനിമ. ഇങ്ങനെ വിവിധ ചേരികളിലുള്ള ആളുകൾ ഒന്നിച്ചിട്ട് എതിർക്കാൻ വന്ന ആ സമൂഹത്തെ സത്യവിശ്വാസികൾ കണ്ടപ്പോ ഒമാദാടവും അവർക്ക് വർദ്ധിച്ചില്ല. ഇല്ല ഈമാനം വത്തലീമ, സത്യവിശ്വാസവും നബിയോടുള്ള അനുസരവും കൂടുകയല്ലാതെ ഒട്ടും കുറഞ്ഞില്ല എന്നാ പറഞ്ഞു. നോക്ക് അവിടെയും തസ്ലീമ എന്നാണ് അനുസരം തന്നെ എല്ലാവരും പറഞ്ഞു. ഇനിയിപ്പൊ എവിടെ അത് ഈ കുഴപ്പം പറ്റി എന്നറിയങ്ങള്? ആ അത് കേട്ടോളൂ. ഇന്നല്ലാഹു യുസല്ലൂന അലൻ നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇവിടെയാണ് ആക്കുവിട്ട് പാച്ചൽ നോക്കണം. ഇപ്പൊ ഞാൻ രണ്ടു സ്ഥലം പറഞ്ഞു. സൂറത്ത് നിസാ 65-ാമത്തെ ആയത്ത്, ഇപ്പൊ ഞാൻ ഈ ഒരു ആയത്തിന്റെ മുമ്പുള്ള ആയത്തും അണ്ടു ഒരേ സൂറയിലാണ്. സൂറത്തുൽ അഹ്സാബില് 33:22 ആദ്യം പറഞ്ഞത്, ഇത് 33:56. ആ എന്താ പറഞ്ഞറിയാ, ഇന്നല്ലാ നിശം സേമലായി അള്ളാഹു മലായിക്കത്തു അവന്റെ മാലാക്കമാരും, യുസല്ലൂന അലൻ നബിയി, നബിക്ക് സലാത്ത് ചെല്ലുന്ന, ആയിക്കോട്ടെ എന്നാ ചെല്ലുന്ന, ആര് അള്ളി മലക്കോം ചെല്ലുന്നുണ്ട്. അപ്പൊ എങ്ങനെയപ്പോ ചെല്ലല്, അള്ളാഹ് വരെ മലക്കോട് വരും, നമ്മൾ നബിക്ക് സലാത്തില്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇങ്ങനല്ലേ അള്ളി മലക്കണം. എന്തി നിങ്ങള് അള്ളി മലക്കോട് ഇരുന്നിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം ചൊല്ലുകയാണോ? അങ്ങനെയാണോ? ഇതാണ് അള്ളാന്റെ പടി. അപ്പൊ എന്തായി ഇപ്പൊ ആരായി മുഹമ്മദ് നബി? അള്ളി മലക്കോളും കൂടി സലാത്തില്ല എന്നാ പറഞ്ഞത്? അല്ല, പിന്നെ ഗുണം ചെയ്യുക, അങ്ങനെ വരണം. അള്ളാഹു നിസ്സംശയം അള്ളാഹു അവന്റെ മാലാക്കന്മാരും, യുസല്ലൂന അവര് ഗുണം ചെയ്യുന്നു, അലൻ നബിയി നബിക്ക്, യാ അയ്യുഹല്ലദീന ആമനു സത്യവിശ്വാസികളെ, സല്ലു അലൈഹി ആ നബിക്ക് നിങ്ങളും ഗുണം ചെയ്യുക, വസല്ലിമു തസ്ലീമ ആ നബിയെ നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കും ചെയ്യുക. ഇവരെന്റെ അർത്ഥം പറയുന്നറിയാം, ആ അള്ളി മലക്കം സലാത്ത് ചെല്ലുന്നുണ്ട്, നിങ്ങൾ സലാത്ത് സലാം ചെല്ലിക്കോളി, ഇവിടെ വസല്ലിമു തസ്ലീമ എന്ന് സലാം ചെല്ലാമാക്കി നോക്കണം. വേറെ രണ്ട് സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒക്കെ അനുസരണം എന്ന് ഒരർത്ഥം പറഞ്ഞു. നിങ്ങൾ നോക്കിയാൽ മതി അവിടെ എന്താ, ഇവിടെ മാത്രം ഈ അർത്ഥം മാറ്റാൻ എന്താ നിങ്ങൾക്ക് തെളിവ്? ആ തെളിവെന്താ നിങ്ങൾ പറയൂ, അച്ചടിക്കൂ, പ്രസിദ്ധീകരിക്കൂ, അല്ലെങ്കിൽ സ്റ്റേജ് കെട്ടി പറയൂ, അവിടെ അങ്ങനെയാണ് അർത്ഥം. പദം ഒന്നാ, മൂന്ന് സ്ഥലത്ത് ഒന്നാ അർത്ഥം. വസല്ലിമു തസ്ലീമ, വസല്ലിമു തസ്ലീമ. ഇവിടെ ഇവിടെ നമ്മൾ പറയണത് പൂർണ്ണമായി അനുസരിക്കുക, അള്ളേ മലക്കൾ ഗുണ ചെയ്യണം, മോമിനികൾ നിങ്ങൾ ഗുണം ചെയ്യണമെന്നാ പറയണത്. ഇത് മോമിനിക്ക് മാത്രമല്ല, പിന്നെയോ ാണ് ഏ അവനാണ് അല്ലെങ്കിൽ ഒരു തന്നെ യുസല്ലി അലൈക്കും, സത്യവിശ്വാസികൾ നിങ്ങൾക്കും സലാത്ത് ചെയ്യണേ. അപ്പൊ മൂമിനിക്ക് സലാത്ത് ഇല്ല എന്നാ? അല്ല, മൂമിനിങ്ങൾക്കും അല്ല ഗുണം ചെയ്യുന്നുണ്ടെന്ന് അതേ അധ്യായത്തിൽ തന്നെ പറയണേ. നബിക്ക് മാത്രമല്ല, പിന്നെയോ ഉവല്ലരി യുസല്ലി അലൈക്കും മലായിക്കത്തു അള്ളി മലക്കുകളും, ആർക്ക്? സത്യവിശ്വാസികൾക്ക്. അത് എന്തിന്? ഈ ഒരിലക്കും നിലമാത്തി അന്ധകാരത്തിൽ നിങ്ങൾ കൊണ്ടുവരാൻ, ഇതെന്നൂര് പ്രകാശത്തിലേക്ക്, അതാണ് ആ ഗുണം. നോക്ക് എന്നിട്ടോ, ഇനി അങ്ങനെയാണ്, എന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ചെല്ലല്? സല്ലല്ലാഹു അലാ മുഹമ്മദ്, എന്താണ് അർത്ഥം? സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്താ? അല്ലാ ഇല്ലിക്കോട്ടെ, ആ സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അല്ല സലാത്തി അല്ലട്ടെ, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല സലാമം ചൊല്ലട്ടെ, വേറെ രൂപമുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, തമ്പുരാൻ അജി അല്ലിക്കോ. നമ്മളോട് പറഞ്ഞെന്താണ്? അള്ളി മലക്കുകൾ ഗുണം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഗുണം ചെയ്യുന്ന, അപ്പൊ നമ്മളെന്താണ് ഗുണം ചെയ്യാൻ അങ്ങനെ വരല? അതല്ല ആദ്യം പറഞ്ഞ്, ഞാനും മലക്കുകളാ ഗുണം ചെയ്യുന്നുണ്ട്, നിങ്ങളും ഗുണം ചെയ്യുന്ന. ഇവിടെ പറഞ്ഞെന്താന്ന് പറയാ, നിങ്ങൾ നബിയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം നോക്കി പാത്തിരിക്കരുത്, ഭക്ഷണമായി നബി വിളിച്ചാ ഭക്ഷണം കഴിച്ചോളി, അത് കഴിഞ്ഞാൽ പന്തശിറു, ഉടനെ ഭൂമിയിലേക്ക് അങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് വല്ല സാധനം ആവശ്യമുണ്ടെങ്കിൽ ഹിജാബ് മറയുടെ അപ്പുറം ചോദിച്ചോളി, അങ്ങനെ നബിയെ ബുദ്ധിമുട്ടാക്കല്ലേ, ചെവിറ്റ് ഗുണം ചെയ്യുന്ന അപ്പുറം. അത് ആ സൂറയുടെ ആദ്യം പിന്നൊക്കെ നോക്കി, അതൊന്ന് ബുദ്ധിമുട്ടാക്കല്ലേ. അത് വേറെ തട്ട് ആയി തന്നെ പറഞ്ഞു, മൂസാ നബിന്റെ കൗമേ, മൂസയെ ഉപദ്രവിച്ചേ പോലെ നിങ്ങൾ നബി ഉപദ്രവിക്കല്ലേ, ഗുണ ചെയ്യേണ്ടത് ഉപദ്രവിക്കല്ലേ എന്നാ പറഞ്ഞു. നിങ്ങൾ നബിയെ പൂർണ്ണമായി അനുസരിക്കുന്ന ആ എന്നിട്ടോ, എന്നിട്ട് അള്ള പറഞ്ഞ് ഈ കാര്യം പറയാൻ നബിക്ക് ലജ്ജ ഉണ്ടാവും, അള്ളാഹ്ക്ക് ലജ്ജയില്ല. കാരണം എന്താണെന്നറിയാ, ഞങ്ങള് വീട്ടിൽ പോയി ചോറൊക്കെ തന്ന് തിങ്ങി ഞങ്ങൾ സ്വർച്ചിരിക്കുക, ബൈനാട ചായക്കും സാപ്പാടുണ്ട്, പക്ഷെ വീട്ടുകാരും മാന്യമര്യാദ വീട്ടുകാരും പറയാം ഇറങ്ങിപ്പോയിക്കോളിന്ന് പറയില്ല എന്ന് പോലെ നബിക്കത് ലജ്ജ ഉണ്ടാവുക കാര്യം പറയാൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ സലാത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ചുരുക്കത്തില് നമ്മള് ഖുർആൻ വിരുദ്ധമായിട്ടാണ് വാസ്തവത്തിൽ ഇത്രയും, ഖുർആൻ എന്ത് പറയണോ അതിന്റെ എതിലാണ് നാം ഇന്ന് കഴിച്ചുകൂട്ടുന്ന പദപ്രയോഗങ്ങളും നമ്മുടെ ആരാധനകളും. നിങ്ങൾ കഴിച്ചിട്ട് അത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാലത്തക്കാത്ത് നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം കെട്ടുകൂട്ടക്കാർക്കാണ്. ഇന്നമ സദഖാത്തുൽ ഫുഖറായിൽ മസാകിൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബും വഫീ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിൽ സബീലി ഫരീളത്തൻ മിനല്ലാഹ് എന്ന് അല്ലാഹു പറഞ്ഞു. എട്ട് കൂട്ടക്കാർ കൊടുക്കണം. ആർക്ക്? ദരിദ്രരും അഗതികൾക്ക്, അതുപോലെ തന്നെ ജോലിക്കാർക്ക്, അതുപോലെ തന്നെ ഇസ്ലാമുമായി ഹൃദയം അണങ്ങിയവർക്ക്, അതുപോലെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി കടബാധിതര്, ദൈവീക മാർഗത്തില് വൈവോക്കന്മാർക്ക്, ഇതൊക്കെ പരീളത്താണ്, വളരെ കടിശമായി അല്ല വറുതാക്കിയതാണെന്നൊക്കെ പറഞ്ഞു എട്ട് കൂട്ടർ. ഇതിന് ഈ എട്ട് കൂട്ടർ പറഞ്ഞിട്ട് അവിടെ അതീവറയിൽ ഒരുക്ക പറഞ്ഞു മദീന പള്ളിയിൽ വെച്ചിട്ട് ഒരൊറ്റ വാദ എന്താന്ന് പറയാ, ഈ അസൻ ഹുസൈൻ എന്ന് അസൻ എന്ന് പറയുന്ന കുട്ടി അവിടെ മദീന പള്ളിയുടെ മൂലക്ക് ജക്കാത്തിന്റെ ശേഖരിച്ച ഈത്തപ്പഴമുണ്ടായിരുന്നു. അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു എന്താന്ന് പറയാ, കഹി കഹി എന്ന് പറയും. നബി അതിനെ പിടിച്ചു വരച്ചിട്ടുണ്ട്. ഇത് നബി പറയുന്ന ഔസാഖിനാത്താണ്, മനുഷ്യ ചേരുകളാണ്, അത് നമ്മക്ക് പറ്റൂല, നമുക്ക് ഇന്നാൻ പറ്റൂല എന്ന് പറയുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് നബി കുടുംബത്തിന് തക്കാത്ത് കൊടുക്കൽ പാടില്ല, നിഷിദ്ധമാണ് എന്ന് നോക്കി അല്ല പറഞ്ഞ് എട്ട് കൂട്ടക്കാരെ പറഞ്ഞ് എട്ട് കൂട്ടത്തിൽ ഇവരെ ഒഴിവാക്കിയോ? തടച്ചമ്പര ഒഴിവാക്കിയില്ല. ഇവിടെ അബൂറയിൽ എന്ത് പറഞ്ഞു? ആ നബി കുടുംബത്തിന് തക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എത്രത്തോളമായി ഈ ഗതം? എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു അഹ്ലി ബൈത്ത്, നമ്മൾ അഹ്ലി ബൈത്ത് ഉണ്ടോ എന്ന തർക്കത്തിനെ കുറിച്ചല്ല, ഒരു അഹ്ലി ബൈത്തായ ഒരു തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്, അയാൾ തക്കാത്ത് കൊടുക്കേണ്ട ആളുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അനുജനോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠന്റെ മക്കളോ എളാപ്പാന്റെ മക്കളോ ദരിദ്രവാസികളുമാണ്. എന്നാൽ ഈ കോടിക്കണക്കിന് തക്കാത്ത് കൊടുക്കാനുള്ള ഈ മനുഷ്യൻ തക്കാത്ത് അവസ്ഥ കൂടി പൈസ കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് അഹ്ലി ബൈത്താണ്. അള്ള എന്താ പറയുന്നറിയാം? വാത്തിൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാവൽ യതാമാവൽ മസാകീന. ആദ്യ സക്കാത്ത് കൊടുക്കേണ്ട ഖുർബ രക്തബന്ധമുള്ള ആളുകൾക്കാ. ഇപ്പോഴും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കിയാമന്നാൾ ഇവരെ റേഷൻ മുടക്കിയ സ്വഭാവമാണ് അബൂറയിൽ ഒറ്റ അതി ഒറ്റ വെടിയിൽ നിന്നുണ്ട്. അതെന്തുകൊണ്ടെന്നറിയോ? മുആവിയയുടെ ഏറ്റവും വിദ്വാസമുള്ള ഒരു കുടുംബമാണ് നബി കുടുംബം. അതിനു വേണ്ടിയിട്ട് മുആവിയ ഒരു അതീത് കെട്ടിയുണ്ടാക്കാൻ വേണ്ടി അബൂറയോട് പറഞ്ഞപ്പോ ഒരിക്കൽ മദീന പള്ളിയിൽ ഒറ്റ വാത് പറഞ്ഞാണ്. അതുപോലത്തെ നമ്മുടെ നബിയെ താത്താൻ വേണ്ടി എന്തെല്ലാം ആക്രമണം ഞാൻ ചെയ്യുന്ന അറിയങ്ങൾ. വാൻ നബി ഉറൈറ കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് മാ ബഅസല്ലാ നബിയൻ ഇല്ലാ റഅൽ ഗനമ ഖാല വഅന്ത ഫഖാല നഅം കുന്തു അറിയാഹ അലാ ഖറാരി തലി അഹ്ലി മക്ക. നോക്കണം. അപ്പൊ മൂസാ നബി കുറച്ച് ആട് നോക്കിയിട്ടുണ്ട്, അത് ശരിയാ. മൂസാ നബി കുറച്ച് ആട് നോക്കിയിട്ടുണ്ട്, അത് ശരിയാ. അപ്പൊ മൂപ്പർക്ക് ഇപ്പൊ മുഹമ്മദ് നബി ആട് നോക്കി വെച്ചു തീർക്കണം. അതിന് ഒറ്റ വരിയാ അബി ഉറൈറ. നബി പറഞ്ഞു മാ ബഅസല്ലാ നബിയൻ, ഒരൊറ്റ പ്രവാചകരെയും അല്ല നിയോഗിച്ചിട്ടില്ല, ഇല്ലാറകം ആട് നോക്കിയിട്ടല്ലാതെ എല്ലാ പ്രവാചകന്മാരും ആട് നോക്കിയിരുന്നു. കാല അപ്പ ചോദിച്ചു അന്ത നബിയെ, നബി ആട് നോക്കിയിരുന്നു. അപ്പൊ കാല അപ്പ നബി പറഞ്ഞു ഞാൻ നോക്കി കൊന്തു അറിയാ, ഞാൻ ആടുകളെ നോക്കിയിരുന്നു. അല്ല കറാറിയത്തെ ഏഴി മക്ക ചില്ലിക്കാസിന് വേണ്ടി മക്കത്തിന്റെ ആൾക്കാർക്ക് മൂപ്പിടി കൊന്തല്ല, നബി മക്കാനിവാദികൾ ആടുകളൊക്കെ നോക്കിയിരുന്നു. അപ്പോ ഇതാണ് വാസ്തവത്തിലുള്ളത്. അപ്പൊ ഹദീദി എന്ന് പറഞ്ഞൊരു പ്രമാണമല്ല, പിന്നെയോ അത് വിശുദ്ധ ഖുർആനാണ്. പിന്നെ അതിന്റെ അർത്ഥം തന്നെ എന്താന്ന് അറിയങ്ങള്? ഇവിടെ എല്ലാവരും ഓടുന്ന ഒരാൾക്കുണ്ട്, എന്താണെന്നറിയോ? അത് ഹദീദ് തലക്തവീക്കും മമ്മയിലും തള്ളില്ലു. അള്ളാഹു റസൂൽ പറഞ്ഞു മരിക്കുന്ന മുമ്പ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം ഒട്ടേച്ചു കൊണ്ട് പോകുന്നു, അതൊന്ന് അള്ളാഹിന്റെ കിതാബാണ്, ഒന്ന് എന്റെ സുന്നത്താണ് എന്ന്. ഒരു ഹദീദ് വേറെ തരത്തിൽ എന്താ പറഞ്ഞെന്നറിയാം? തീക്കും തക്കലൈനി അവലവുമാ കിതാബല്ലാഹ് അവിടെ പറഞ്ഞ അത് രണ്ട് കാര്യം. അത് ഏതാ രണ്ട് കാര്യം? ഒന്ന് അള്ളാന്റെ കിതാബ്, അതിന് വിശേഷണങ്ങളൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രണ്ടാമത്തെ തക്കലൈനി രണ്ട് കനമുള്ള രണ്ട് കാര്യം, ഏറ്റവും ഒന്നാമത്തെ വളരെ കനമുള്ള ശക്തമായ വളരെ കെട്ടുറപ്പുള്ള രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ വിട്ടയച്ചു പോകുന്നു എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് അബൂ ഹുറൈറ. അതെന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹിന്റെ കിതാബാണ്, അതിൽ പ്രകാശമുണ്ട്, അതിൽ ഹുദയുണ്ട്, സന്മാർഗമുണ്ട്, ഹക്കുണ്ട്, അത് നിങ്ങൾ പിടിച്ചോളണം. പിന്നെ രണ്ടാമത്തെ കനമുള്ളത് ഏതാണ്? അഹ്ലി ബൈത്തി എന്റെ കുടുംബവും. അഹ്ലി ബൈത്ത് തന്നെ ആറാം പിന്നെ പറയാം, പറയാനറിയില്ല. വേറെ തത്ത് എന്ത് പറഞ്ഞു? അതീത് അത് ഒന്ന് എന്റെ സുന്നത്തും അള്ളാഹിന്റെ കിതാബ്. രണ്ടും വൈരുദ്ധ്യായില്ലേ? രണ്ടും വൈരുദ്ധ്യ. എന്നാ ഈ അള്ളാഹിന്റെ റസൂൽ എന്താ മരിച്ചെന്നിട്ട് പറയണത്?
ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد اضلني عن الذكر بعد اذ جاءني وكان الشيطان للانسان خذولا وقال الرسول يا ربي ان قومي اتخذوا هذا القران مهجورا
ശ്രദ്ധിക്കൂ ചിന്തിക്കൂ അവിടെ അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് പറയുന്നെന്താണെന്നറിയോ ഖാല റസൂലു റസൂലു പറയുന്നു യാ റബ് എന്റെ റബ്ബേ ഇന്ന ഖൗമി തഖദൂദാ ഈ സമുദായം ഉണ്ടല്ലോ എന്റെ ഈ ഖൗമ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ ഈ ഖുർആൻ ഉപേക്ഷിച്ചു തള്ളി എല്ലാ അർത്ഥത്തിലും തള്ളി എന്നാ പറയണ്ടേ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ രണ്ടെണ്ണം ഉപയോഗിച്ച നെറ്റി പറഞ്ഞില്ല പറഞ്ഞില്ല ഇവിടുന്ന് ഞാൻ മരിക്കുന്ന എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഉമറും അബൂബക്കറും എന്നിട്ട് ഞാൻ ഇങ്ങനെ ആരെയും വിളിച്ച് വസീത്ത് ചെയ്തു ഇതാ എനിക്ക് രണ്ട് മക്കളുണ്ട് ഇതെന്നെ പോലെയൊക്കെ ചെയ്യണം എന്ന് ഞാൻ അവിടെ ചെന്ന് അള്ളാഹു നബി ചോദിച്ചു അബൂബക്കറുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്തായിരിക്കും അത് അപ്പൊ അള്ളാഹു റസൂൽ പറഞ്ഞിട്ടില്ല ഇവിടുന്ന് വളരെ ശരിയാ അള്ളാഹു റസൂൽ പറയുക അള്ളാഹുന്ന ഗ്രന്ഥം തന്നെ അത് മുറുകെ പിടിച്ചോളി ഇതിനാ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വളരെ ചിന്തിച്ച് വളരെ പഠിച്ച് നിങ്ങളുടെ ബുദ്ധി സാത്യമായി എന്ത് പറയുന്നു അത് നിങ്ങൾ അംഗീകരിക്കണം എന്ന കാര്യമാണ് അവസാനമായി നിങ്ങളോട് ഇങ്ങ് പറയാനുള്ളത് അവസാനമായി എന്ന് പറയുന്നത് അള്ളാഹ് ഒരു അള്ളാഹു റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു ഒരു കാലത്ത് ജൂതന്മാർ പറഞ്ഞു വക്കാലത്തിൻ നസാറ ലൈസത്തിൽ യഹൂദ് അലാ ഷെയ്യൻ വക്കാലത്തിൽ യഹൂദ് ലൈസത്തിൻ നസാറ അലാ ഷെയ്യും വക്കാലത്തിൻ നസാറ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാർ ഒന്നുമല്ല എന്ന് ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾ ഒന്നുമല്ല എന്ന് ജൂതന്മാരും പരസ്പരം ആക്ഷേപിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ഇതാ ജമാഅത്തുകാർ പൂർണ്ണമല്ല മുജാഹിദികൾ പൂർണ്ണമല്ല എന്നവർ ഇടതു പറഞ്ഞ് മറ്റേ സുന്നികൾ പൂർണ്ണമല്ല ഇവരുടെ മറ്റേ പുന്നികൾ പൂർണ്ണമല്ല അവരൊക്കെ അവിശ്വാസികളാണ് ഇങ്ങനെ പരസ്പരം കലഹിച്ചും വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു നബിയുടെ നാവിലൂടെ പറഞ്ഞു ഏ നബിയെ താങ്കൾ പറയണം യാ അഹ്ലൽ കിതാബ് ലസ്തും അലാ ശൈഇൻ നിങ്ങൾ ആരും ഒന്നുമല്ല നോക്കണം ഇപ്പൊ എന്താ തർക്കം തരീഖത്തേര് വരും തബ്ലീഗേര് പേച്ചു തബ്ലീഗേര് വരും തരീഖത്തേര് പേച്ചു ഇടന്ന് വരും മരതിന് മോശമാണ് നദിവത്ത് വരും ജമാഅത്ത് ഇബാദത്ത് ഇത്താത്തിൽ അർത്ഥം മാറ്റിയത് ഇവരിവർ അവർക്ക് ശ്മശാന വിപ്ലവേ ഉള്ളൂ ഇങ്ങനെ പരസ്പരം ആക്ഷേപിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമായി യൂതന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ അള്ളാഹു റസൂലിനോട് പറഞ്ഞു ഒക്കോൽ മുഹമ്മദെ പറഞ്ഞേക്കു യാ അഹ്ലൽ കിതാബ് കിതാബിന്റെ ആൾക്കാരെ യൂതന്മാരെ ക്രിസ്ത്യാനികളെ ലസ്തും അലാ ഷെയ്യും നിങ്ങൾ ആരും ഒന്നുമല്ല നിങ്ങൾ ആരും ഒന്ന് ഇതാ ഇങ്ങനെ ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങൾ ആരും ഒന്നുമല്ല എന്ത് ഹത്താ തുഖീമു തൗറാത്ത് വൽ ഇൻജീൽ അവരോട് പറഞ്ഞതാ തൗറാത്ത് ഇൻജീൽ നേടുന്നവരെ നിങ്ങൾ ആരും ഒന്നുമല്ല ഇപ്പൊ നിങ്ങളോട് പറയണു നമ്മൾ ആരും ഒന്നുമല്ല എപ്പോഴും നമ്മൾ ആളാവണം ഹത്താ തുഖീമുൽ കിതാബല്ലാ അള്ളാഹുന്റെ കിതാബ് നിലനിർത്തുന്ന വേദന നമ്മളാരും ഒന്നുമല്ല ഇതാണ് സത്യം അങ്ങനെ അള്ളാഹുന്റെ കിതാബിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം അവിടെ നമുക്ക് സമാധാനമുള്ളൂ ശാന്തമായി സമാധാനപരമായി മരിക്കണം ശാശ്വതമായ സുഖം കിട്ടണമെങ്കിൽ തീർച്ചയായും അള്ളാഹുന്റെ കിതാബിലേക്ക് നാം വരേണ്ടതുണ്ട് അതിന് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ